തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രാൻ പരിശുദ്ധൻ 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 സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തവനാവുന്നു. ഒരുങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ ആരോട് കരുണ നിമിഷരാജാവേ നിനക്ക് സ്തുതി. പാറിഷ്ണമാണ് പ്രകസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവക്ഷം സ്വതിലെ പല കുമ്മിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. വിനോദൃഷ്ടൻ ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്നുള്ള രാജ്യശക്തിയും മഹത്വം നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദരസനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവൻ നീ ഓർത്ത് ഉറയുമേ തമ്പുരാന്റെ അമ്മേ. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തേന്തമ്പുരാൻ ഉടമപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഞങ്ങളെ നാൾതോറും വഴി നടത്തുകയും ഞങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യാനേരം വീണ്ടും നിന്റെ ഏകജാതന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ അവിടെ നിന്നിടയാക്കിയല്ലോ. എന്റെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യവും സംസർഗവും ഞങ്ങളോടൊപ്പം ഉൾപ്പെടാൻ നന്ദിയുടെ സ്തോത്രം. എന്റെ പുത്രൻ തമ്പുരാന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നതായ പ്രത്യേകിച്ച് ഉത്ഥാനത്തിന് ശേഷമുള്ള ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വിട്ടുപിരിയാദേവൻ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള സത്യത്തിന്റെ ആത്മാവ് സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തണമേ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവല്ലോ. തിരുവചനത്തിന്റെ ആഴങ്ങളെ പഠിക്കുവാനും സത്യ ആരാധനയെ തിരിച്ചറിയുവാനും സത്യവിശ്വാസ അസംഗരം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. MMVS എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി വിശദീകരിക്കണമേ. ഞങ്ങളെല്ലാവരും നന്ദിയോടെ നിനക്കുന്നതിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. സ്ത്രീക ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ മാതാക്കളെ, സഹോദരിമാരെ, ഉയർത്തെഴുന്നേറ്റ് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ആ അഭിവാദ്യവും പ്രതിവാക്യവും എന്ന് പറയാം. ക്രൈസ്റ്റ് ഈസ് റിസൺ. യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെയുള്ളവനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ തുടർന്നും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മള് നമ്മുടെ ക്ലാസ്സുകള് അനുഗ്രഹീതമായി മുൻപോട്ട് പോകുകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതായ ക്ലാസിന്റെ അവസാന ഭാഗത്ത് മോറോൻ അഭിഷേകത്തെ പറ്റിയും കൂടി ഞാനൊന്ന് പരാമർശിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച തീർത്ത വിഷയം ഗ്ലോസലാലിയ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ടങ് സ്പീക്കിംഗ് ഇൻ ടങ് അന്യഭാഷ എന്നുള്ള വിഷയത്തെ പറ്റി, സഭയ്ക്ക് അതിനോടുള്ള സമീപനം എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അവസരത്തിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയെ പറ്റിയും മമോദിസയെ പറ്റിയും പരിശുദ്ധ മോറോൻ അഭിഷേകത്തെ പറ്റിയും നമ്മൾ കാണുകയും അതിന്റെ അവസാന ഭാഗത്ത് പരിശുദ്ധ മോറോൻ അഭിഷേകം എന്താണ് നമ്മൾ നടത്തുന്നത്, പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. എങ്കിൽ തന്നെയും അനേകർക്ക് മനസ്സിലുള്ളതായ ചില സംശയങ്ങൾ, ഒരു ചോദ്യം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് കിട്ടി. ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് തൈലത്തെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വേദോത്സവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നെങ്കിൽ തന്നെയും അത് എങ്ങനെയാണ് അത് സഭയിൽ അത്ര ആ ഒരു രീതിയിലേക്ക് വളർന്നു വരുവാനായിട്ട് അത് ഇടയായത്, അതിനെ പറ്റിയ വേദവാക്യങ്ങളും എല്ലാം ഉണ്ടോ, നേരിട്ട് അതിനെപ്പറ്റി പരാമർശിക്കുന്ന വേദഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി തന്നാൽ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് അനോയിൻമെന്റ് എന്നുള്ളത് നിൽക്കുന്ന എന്നുള്ളതിന്റെ വേദപുസ്തകത്തിന്റെ കുറച്ചുകൂടി ഒരു അടിസ്ഥാനം പെട്ടെന്ന് നമുക്ക് കിട്ടത്തക്കവണ്ണം എന്താണുള്ളതെന്നൊരു ചോദ്യം ലഭ്യമായിരുന്നു. എന്തായാലും ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വെറുതെ കേൾക്കുക മാത്രമല്ല അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു, അതിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ നാമം പകർന്ന തൈലം പോലെയാണെന്ന് ഉത്തമഗീതത്തിൽ ഞാൻ പറഞ്ഞു. മെസ്സിഹ എന്ന് പറഞ്ഞാൽ ദ അനോയിന്റഡ് വൺ, അതായത് അത്രയും നാൾ കാത്തിരുന്ന മെസ്സിഹ യേശുക്രിസ്തു തന്നെയാണ് എന്നുള്ളത്. ആ ഒരു യേശുക്രിസ്തു തന്റെ നസറേത്ത് മാനിഫെസ്റ്റോയിലൊക്കെ പറയുന്നുണ്ട്, 60-ാം അധ്യായത്തിൽ പറയുന്നത്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കിയാൽ, ദൈവം എന്നെ അയച്ചിരിക്കിയാൽ, അവൻ എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കിയാൽ, അവന്റെ ആത്മാവിന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം എന്ന് തുടങ്ങുന്ന നസറേത്ത് മാനിഫെസ്റ്റോ പഴയ നിയമം പ്രവാചക പുസ്തകത്തിൽ എടുത്ത് വായിച്ചത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവാണ് അഭിഷിക്തൻ എന്നുള്ളത് സഭ, ആദിമസഭ അംഗീകരിക്കുകയും ആ അഭിഷേകം പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു ആ അഭിഷേകം ലഭിച്ചത്, അതാണ് ഞാൻ പറഞ്ഞത്, തൈലക്കൊമ്പിൽ നിന്ന് തൈലമെടുത്ത് രാജാവിനെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ അഭിഷേകം ചെയ്യുന്നതായ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ ഈ 3 അഭിഷേകവും കൂടെ ഒന്നിച്ചു വന്നു, പൗരോഹിത്യം, രാജ്യത്വം, പ്രവാചകത്വം, ഇത് 3 കൂടെ ഒന്നിച്ചു വന്നതുകൊണ്ടാണ് അവൻ മെസ്സിഹ. ഇത് 3 കൂടെ ഒന്നിച്ചു കിട്ടുന്നവനായിരിക്കും മെസ്സിഹ എന്നൊരു കാഴ്ചപ്പാട് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് 3 കൂടി യേശുക്രിസ്തുവിന് ഒന്നിച്ചു കിട്ടി. അതിന്റെ അടയാളമാണ് ഞാൻ പറഞ്ഞത് പൊന്ന്, മീറ, കുന്തിരിക്കം, മൂര്, അവിടെയും മൂറോനാണ് ഉപയോഗിക്കുന്നത്. യേശുക്രിസ്തുവിന് കാഴ്ചയായിട്ട് കിട്ടിയ മൂറൻ തന്നെയാണ് അവന്റെ അഭിഷേക തൈലം എന്നുള്ളത് ഞാനൊന്ന് പരാമർശിച്ചു. അത് ആ രീതിയിൽ കൺവേ ആയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് അവന് ലഭ്യമാകുന്ന മൂറോൻ അഭിഷേകം തന്നെയാണ്, ആ മൂറോൻ മീർ എന്നുള്ള മൂറോൻ തൈലമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് യേശുക്രിസ്തു തന്നെ പറയുക ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേലുണ്ട് എന്നുള്ളതും. അതുകൊണ്ട് യേശുക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് പെന്തക്കോസ്തയുടെ ദിവസം, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ സാധിക്കില്ല, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതായ സംഭവങ്ങൾ പിന്നീട് നമ്മൾ പല ഇടങ്ങളിൽ, അത് അന്യഭാഷ എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചപ്പോഴുമൊക്കെ വിവിധ സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ അനോയിൻമെന്റ് അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നുള്ള പ്രധാന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് പിന്നീട് സഭയിൽ മൂറോൻ, ഞാൻ പിന്നീട് പറഞ്ഞു, പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഈ അഭിഷേക തൈലം ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. അത് കാതോലിക്ക ബാവ തിരുമേനി, കാതോലിക്ക ബാവ ഇവിടെ നേതൃത്വത്തിൽ മാത്രം, ബിഷപ്പുമാർ മാത്രം കൂടിയാണത് മൂറോൻ അഭിഷേകം നടത്തുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ അതുണ്ടാകാനായിട്ട്, അങ്ങനെ സഭയിൽ അത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് മൂറോൻ സ്വീകരിക്കാനുണ്ടായ ഒരു കാരണം എന്നുള്ളത് ഞാൻ 2 വേദഭാഗങ്ങൾ കൂടി നിങ്ങളെ കൊണ്ടൊന്ന് വായിപ്പിക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ടാണ്. വേദപുസ്തകത്തിൽ നേരിട്ട് പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് ഇനി മുതൽ സഭയിൽ മൂറോൻ എന്ന തൈലം ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശം വേദപുസ്തകത്തിൽ നേരിട്ട് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഞാനൊന്ന് വിശദീകരിച്ചിട്ട് അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഒന്ന് വായിക്കുമോ?
ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോ സമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു.
മതി, ഫിലിപ്പോസ് നിങ്ങൾക്കറിയാം, ഫിലിപ്പോസ് അപ്പോസ്തോലനല്ല, ഫിലിപ്പോസ് ഷെമ്മാശനാണ്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസ് എന്ന ഷെമ്മാശന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫിലിപ്പോസ് എന്ന ഷെമ്മാശൻ, ആ ഫിലിപ്പോസ് ഷെമ്മാശൻ ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അങ്ങനെ അനേകര് അവിടെ പിന്നെ സ്നാനമേൽക്കുന്നതായിട്ട് 12-ാം വാക്യം വായിച്ചു. 12-ാം വാക്യം,
എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു.
എല്ലാവരും സ്നാനമേറ്റു, അതായത് ഷെമ്മാശൻ പ്രസംഗിക്കുന്നു, ഷെമ്മാശൻ പ്രസംഗിച്ചതിന് ഷെമ്മാശന്റെ പ്രസംഗം കേട്ട് സ്നാനം സ്വീകരിക്കുന്നു. ശീമോൻ താനും നിങ്ങൾക്കറിയാം മഹദി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശീമോൻ എന്ന പേരുള്ള ആഭിചാരം ചെയ്തിരുന്ന ഒരു മഹാനെയും കൂടി അവിടുന്ന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി 14 മുതലുള്ള വാക്യം വായിച്ചു. 14 മുതലുള്ള വാക്യം.
അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തോലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടുവെന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരയണം എന്ന് പറഞ്ഞു.
മതി, അതായത് നിങ്ങൾക്ക് കാര്യം വ്യക്തമായല്ലോ. ഫിലിപ്പോസ് ചെമ്മാശൻ ചെന്ന് പ്രസംഗിച്ചു, അവര് വിശ്വാസം ഉണ്ടായപ്പോൾ ഒരു സ്നാനം സ്വീകരിച്ചു. എന്നാല് അവർക്ക് പരിശുദ്ധ ആ സ്നാനത്തോടുകൂടി അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. സ്നാനം മുങ്ങിയ ഉടനെ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. പിന്നെ അപ്പോസ്തോലന്മാർ അവിടെ ചെല്ലുക, അപ്പോസ്തോലന്മാരെല്ലാരും ഇത് കേട്ടു, ശമര്യർ ദൈവവചനം കൈക്കൊണ്ടുവന്ന് കേട്ടു. പത്രോസിനെ യോഹന്നാനെ അവരുടെ അടുക്കൽ അയച്ചു. അപ്പൊ അപ്പോസ്തോലന്മാരെ തന്നെ നേരിട്ട് ചെമ്മാശൻ സുവിശേഷം അറിയിച്ച് സ്നാനം കൊടുത്തെങ്കിലും അപ്പോസ്തോലന്മാരെ നേരിട്ട് അയച്ചു. അപ്പൊ ആ അപ്പോസ്തോലന്മാർ വന്ന് അവരുടെ മേൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് വരെ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല, അവര് സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവരവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന് കാണുന്നു. അങ്ങനെ ഇത് കണ്ട് ഇത്രയും നാൾ ആഭിചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ശീമോനും പറയുകയാണ്, ഞാൻ ആരുടെയിലും മേൽ കൈവച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടണം. അതാണ് സൈമണി എന്ന് പറയുന്ന ഒരു തിന്മയായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ പിന്നീട് ശക്തമായിട്ട് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിനെപ്പറ്റി പറയാനല്ല ഇവിടെ നമ്മുടെ പ്രധാന ഉദ്ദേശം. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം, അപ്പോസ്തോലന്മാർ കൈവച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. അത് പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ്. ഇനി രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് നമുക്ക് എടുക്കാം. 19:6 അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ 19:6. ഒരു കാര്യം ചെയ്യൂ, 1 മുതലുള്ള വാക്യം പെട്ടെന്ന് നമ്മൾ വായിച്ചതാ, എന്നാലും പെട്ടെന്ന് വായിച്ചു.
19:1
അപ്പല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ
പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു.
പിന്നെ അടുത്ത് വായിക്കേണ്ടത് 6
പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു.
ഈ സംഭവം നമ്മൾ വായിച്ചതാ, അതായത് ഇവരെ സ്നാനമേറ്റു, നേരത്തെ യോഹന്നാന്റെ സ്നാനമേറ്റിരുന്നു. പൗലോസ് ഇവിടെ വന്നിട്ട് അവർക്ക് വീണ്ടും യേശു ക്രിസ്തു തൃത്വനാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്നാനം കൊടുത്തു. സ്നാനം കൊടുത്തിട്ട് പിന്നീട് അവരുടെ മേൽ കൈവച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവൻ, അവർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്ന് പറയും. യോഹന്നാന്റെ സ്നാനമേറ്റിട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെയൊന്നും കിട്ടിയില്ല. വീണ്ടും യേശുവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുകയും പൗലോസ് കൈവെക്കുകയും ചെയ്തപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ഇൻസിഡൻസ് ആദിമസഭയിൽ ഉണ്ടായി. അതായത് സ്നാനമേൽക്കുന്നതോടുകൂടി അല്ല പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്, പിന്നെയോ അപ്പോസ്തോലന്മാരുടെ കൈവെപ്പോടുകൂടിയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. സ്നാനമേറ്റതിന് ശേഷം അവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പിന്നീട് സഭ അങ്ങ് വളർന്നു. സഭ വളർന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തോലന്മാരുടെ കൈവെപ്പ് വേണം പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ. ധാരാളമാണ്, അങ്ങനെയാണല്ലോ ദൈവം ഒരു വിശ്വാസം സ്ഥാപിക്കുന്നത്. എങ്ങനെയാ അത്? ഒരേ രീതിയിലുള്ള ധാരാളം സംഭവങ്ങളിലൂടെയാണ് അത് അടിസ്ഥാനപരമായ വിശ്വാസമായിട്ട് വളരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങളിൽ അപ്പോസ്തോലന്മാർ കൈവച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതെന്നുള്ളത് കൊണ്ട് സഭയിൽ അതൊരു സിസ്റ്റമായിട്ട് വളരുകയും ചെയ്തു. ഇതെല്ലാം സിസ്റ്റമായി എന്ന് പറയുന്ന ഉടനെ മനുഷ്യരുടെ സിസ്റ്റമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഇത് ദൈവത്തിന്റെ സിസ്റ്റമാണ്. ഇല്ലെങ്കിൽ ഫിലിപ്പോസ് ചെമ്മാശനിൽ സ്നാനം കൊടുത്തപ്പോഴേ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണമായിരുന്നു. ദൈവം കൊടുത്തില്ല. അവർ അവിടെ വേറെ ആൾക്കാരുടെ ഒന്നും ഇടപെടിയില്ലല്ല. ദൈവം കൊടുത്തില്ല. യോഹന്നാന്റെ നാമത്തിൽ യോഹന്നാന്റെ സ്നാനം ഏറ്റപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണമായിരുന്നു. ദൈവം കൊടുത്തില്ല. അപ്പൊ ദൈവം ആ എസ്റ്റാബ്ലിഷ് ചെയ്യുക. എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത്? അപ്പോസ്തോലന്മാരുടെ കൈവെപ്പോടുകൂടി പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു എന്നൊരു കാര്യം സഭയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ സുനർദോസ് കൂടിയ പല തീരുമാനങ്ങളും എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ ധാരാളം വിഷയങ്ങൾ, രക്തം, ശ്വാസം മുട്ടിച്ചെത്തത്, പരസംഗം എന്നിങ്ങനെയുള്ള ഭാരങ്ങളല്ലാതെ സർക്കംസിഷൻ ഒന്നും നിങ്ങളുടെ മേൽ വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ദൈവം അങ്ങനെ സഭയിലൂടെ ഇടപെട്ടു. അങ്ങനെ ദൈവസഭയിൽ ഇടപെട്ട ഒരു ക്രമീകരണമാണ് അപ്പോസ്തലന്മാരുടെ കൈവെപ്പോടുകൂടി വേണം പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ എന്നുള്ളത് ക്രമീകരണം. എന്നാൽ സഭ വളർന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർക്ക് എല്ലായിടത്തും ഓടിയെത്താനായിട്ട് സാധിച്ചില്ല. ഉടനെ അപ്പോസ്തലന്മാർ ചെയ്ത ഒരു കാര്യമാണ്, പഴയ നിയമത്തിൽ തൈലക്കൊമ്പിൽ നിന്ന് തൈലമൊഴിച്ചപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നതുപോലെ അപ്പോസ്തലന്മാര് പ്രത്യേകമായി തൈലം ഉണ്ടാക്കുകയും ആ തൈലം പിന്നീട് സഭയിൽ മൂറോനഭിഷേകമായിട്ട് മാറുകയും പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് മാറുകയും ചെയ്തു. ഇന്ന് ശിശുസ്നാനം എന്നുള്ള വിഷയം ഞാൻ എടുക്കുന്നത്, എടുക്കുമ്പോൾ ഞാൻ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുക. നമ്മളും സ്നാനം ചെയ്യുമ്പോൾ വാട്ടർ ബാപ്റ്റിസം നടത്തുമ്പോഴല്ല, മൂറോൻ അതിനകത്ത് വെള്ളത്തിൽ ഒഴിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മൂറോൻ അഭിഷേകം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കൂടാശയാണല്ലോ. ഏഴ് സാക്രമെന്റ്സ് പറയുന്നതിനകത്ത് നമ്മൾ പറയുന്നത് വിശുദ്ധ മാമോദീസ, വിശുദ്ധ മൂറോൻ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്താ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഓരോ സ്നാനം നടത്തുമ്പോഴും അത് കുഞ്ഞുങ്ങളുടെ സ്നാനമാണെങ്കിലും വലിയവരുടെ സ്നാനമാണെങ്കിലും രണ്ടും സെപ്പറേറ്റ് രണ്ട് സാക്രമെന്റാ, വാട്ടർ ബാപ്റ്റിസവും മൂറോനഭിഷേകവും. പക്ഷെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നാനം വെക്കുന്നത് കൊണ്ട് നമ്മൾ ആ രണ്ട് കൂദാശകൾ ഒന്നിച്ചു കൊടുക്കുക. ആ സ്നാനത്തിൽ ഇത് രണ്ടും ഒന്നിച്ച് സംഭവിക്കും. അതായത് അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിരിക്കുന്ന അതും അവർക്ക് തടയുന്നില്ല. ആ പരിശുദ്ധാത്മാവിന്റെ മുദ്രയെ വാട്ടർ ബാപ്റ്റിസം എടുത്ത് കവനന്റിലേക്ക് വരുന്നവരെ, സഭയുടെ അംഗമായി തീരുന്നവരെ, യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾക്ക് യോഗ്യരായി തീരുന്നവരെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയും കൂടെ അപ്പോൾ നൽകുകയാണ്. ആ ഒരു ഗ്രേസ് ഓഫ് ബാപ്റ്റിസം, സ്നാനത്തിന്റെ കൃപ, ആ സ്നാനത്തിന്റെ കൃപ അവർക്ക് ലഭിക്കുകയാണ്. ആ ലഭിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഓർത്തഡോക്സ് സഭ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വീണ്ടും വിശുദ്ധ കുർബാനയും കൂടെ അവർക്ക് കൊടുക്കുക. മറ്റേ കത്തോലിക്ക സഭയിലാണെങ്കിൽ 12 വയസ്സാകുമ്പോൾ ആദ്യ കുർബാന സ്വീകരണമുണ്ട്, മാർത്തോമാ സഭയിലും ആദ്യ കുർബാന സ്വീകരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. പല സിസ്റ്റം അപ്പോസ്തോലിക സഭകളിലും വേറെ രീതിയില്ല, വെസ്റ്റേൺ ചർച്ചിലും എല്ലാം. പക്ഷെ ഓർത്തഡോക്സ് സഭ ഇതെല്ലാം ഒരേ സമയം കുഞ്ഞിന് കൊടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെന്ന് കരുതുന്നു. വാട്ടർ ബാപ്റ്റിസം, അനോയിൻമെന്റ് ഓഫ് ഹോളി ഓയിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിരിക്കുന്ന അച്ചാരം, വിശുദ്ധ കുർബാന, കർത്താവിന്റെ ശരീര രക്തങ്ങളുള്ള സംസർഗം, ഇതെല്ലാം കുഞ്ഞിന് നമ്മൾ ഒരേ സമയം നൽകുകയാണ്. അതിൽ നിന്ന് കുഞ്ഞിനെ അതിൽ നിന്ന് ഒന്നിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ യൂണിക്നെസ് എന്നുള്ളത് ഓർപ്പിക്കുക. അപ്പൊ ഇതാണ് മൂറോൻ സഭയിൽ വളർന്നു പരിശുദ്ധാത്മാവിന്റെ മുദ്രയായി മൂറോൻ അഭിഷേകത്തെ സ്വീകരിപ്പാനുണ്ടായ കാരണം. അപ്പോസ്തലന്മാരുടെ കൈവെപ്പോടുകൂടിയായിരുന്നു പരിശുദ്ധാത്മാവ് ലഭിച്ചത്. ഇത് വളരെ കൃത്യമായി അപ്പോസ്തലന്മാരുടെ ആ ഒരു ലീഡർഷിപ്പ്, ഞാൻ ഇത് നേരത്തെ അപ്പോസ്തലർഷിപ്പ് എടുത്തിട്ടുള്ളപ്പോ ഞാൻ പറഞ്ഞതാ, ഇപ്പോഴത്തെ കാര്യമല്ല, ഇനിയും കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലും സ്വർഗീയ യെരുശലേമിലേക്ക് കടക്കണമെങ്കിൽ പോലും അപ്പോസ്തലന്മാരെന്നുള്ള അടിസ്ഥാനം എത്ര പ്രാധാന്യമുള്ളതാണ് ഞാൻ പറഞ്ഞു. FS 2:20 വായിക്കുന്നുണ്ട്, നിങ്ങളെ ക്രിസ്തു എന്ന മൂലക്കല്ലായിരിക്കും, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കും, നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം മുതലുള്ള പറയുന്നത് യേശു ക്രിസ്തു രണ്ടാമത്തെ വരവെങ്കിൽ പുനർജനനത്തിങ്കിൽ നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. വെളിപാട് ദിവസം 21:14 പറയുന്നത് സ്വർഗീയ യെരുശലേമിന് 12 അടിസ്ഥാനം, അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. അല്ലെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് 12 കൊട്ട എടുത്തു കൊടുത്തത്, 12 പേർക്ക് ഓരോ കൊട്ട കൊടുത്തു, നിങ്ങളിത് കൊണ്ട് ഞാൻ ഇനി വരുന്നത് വരെ കൊടുക്കണം, അതാണ് വിശുദ്ധ കുർബാന. ഇതെല്ലാം ഞാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ആ അപ്പോസ്തലർഷിപ്പ്, അതിലൂടെ പരിശുദ്ധാത്മാവിന്റെ സ്വീകരണം, അതിന്റെ അടയാളമായിട്ടാണ് മൂറോൻ അഭിഷേകം സഭയിൽ ഉണ്ടായത് എന്നുള്ളത്. അത് വേദപുസ്തകത്തിൽ നേരിട്ട് വാക്യങ്ങളില്ല എങ്കിൽ തന്നെയും 180 മുതലുള്ള പിതാക്കന്മാരുടെ എഴുത്തുകൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ക്രിപ്ചർ ഓഫ് ഫാദേഴ്സ് എന്ന് പറയുന്നത് ഏർലി ഫാദേഴ്സിന്റെ റൈറ്റിംഗ്സ് നമുക്ക് വളരെ വേദപുസ്തക വെളിപാടിന് ശേഷം വന്ന ധാരാളം എഴുത്തുകൾ നമ്മൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ സ്വീകരിക്കുകയും ഹൂദായ കാനോനും ഒക്കെ സ്വീകരിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. കാനോൻ ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പൊ അതിനകത്തെല്ലാം ഈ വെളിപാട് പുസ്തകം വരെയുള്ള പുസ്തകത്തിൽ ഇങ്ങനെ മൂറോൻ വളർന്നു വന്ന സാഹചര്യം എഴുതിയിട്ടില്ല എങ്കിൽ തന്നെയും 100 AD ശേഷം ഉണ്ടായ ഒരു വളർച്ചയുടെ അപ്പോസ്തലന്മാർക്ക് ശേഷം അപ്പോസ്തലന്മാരെ തന്നെ കൂടി നടത്തി അതിനുശേഷം പിന്നീട് അങ്ങോട്ട് പ്രിവൈൽഡ് ആയിട്ടുള്ള മൂറോൻ അഭിഷേകത്തെ പറ്റിയുള്ള നേരിട്ടുള്ള പരാമർശനം വേദപുസ്തകത്തിലില്ല എങ്കിൽ തന്നെ ഇതാണ് അതിന്റെ വിശ്വാസപരമായിരിക്കുന്ന അടിസ്ഥാനം എന്നുള്ളതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വെക്കുകയാണ്. അപ്പോൾ അതാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് ഓർക്കുക. മാമോദീസ ഒരു പുരോഹിതൻ മാമോദീസ കൊടുക്കുമ്പോൾ അത് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കന്തക്കോസ്കാര് പറയുന്ന ഒരു പാസ്റ്റർ വെള്ളത്തിൽ മുക്കുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ ഉടമ്പടിയിലേക്ക് വരുമെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് സ്വീകരണത്തിനായി അപ്പോസ്തലന്മാര് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഹോളി അനോയിൻമെന്റ് തീർച്ചയായിട്ടും മുഖാന്തരമാണെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പവും വീഞ്ഞും യേശു ക്രിസ്തു എടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് ശരീര രക്തങ്ങളായി നൽകിയതുപോലെ പുരോഹിതന്മാർ അത് നൽകുമെങ്കിൽ, അത് കർത്താവിന്റെ ശരീര രക്തങ്ങളായി നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ഒരു പുരോഹിതൻ വിവാഹം കഴിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ അത് എഴുതപ്പെടുമെങ്കിൽ, ഓരോ സാക്രമെന്റും വിശുദ്ധമായി നമ്മൾ നടത്തുമ്പോൾ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിലൂടെ ലഭിക്കുന്നു എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് ശിശുസ്നാനം എന്നുള്ള വിഷയമാണ്. വളരെയേറെ തർക്ക വിതർക്കങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ശിശുസ്നാനം എന്നുള്ളത്. ഈ അന്നാമയൻ പാസ്റ്റർ എന്ന പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു ഇൻട്രൊഡക്ഷൻ കൂടി അതിനെപ്പറ്റി തരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. ഈ സ്നാനം എന്നത് നമുക്ക് ഒറിജിനൽ സിന്നിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയാണ്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, നമുക്ക് ആദാമ്യ പാപം, ഒറിജിനൽ സിൻ, നമ്മൾ ആദാമ്യ പാപം, ആദമിക് സിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല എങ്കിലും മനുഷ്യന് ഒരു ഉത്ഭവ പാപം, നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുമ്പം ആദമിൽ നിന്നുള്ള ഒരു പാപം നമുക്ക് ഒരു തുടർച്ചയായിട്ട്, ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നു, ഏക മനുഷ്യന്റെ അനുസരണത്താൽ പാപത്തിൽ നിന്നുള്ള വിമോചനം ഉണ്ടായി എന്ന് പറയും. അപ്പൊ ഏക മനുഷ്യന്റെ അനുസരണത്തെ നമ്മൾ സ്വീകരിക്കുന്നത് കർത്താവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക വഴിയായിട്ട്, അവൻ കാണിച്ചെന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക വഴിയായിട്ടാണ് എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ പിറക്കുമ്പോൾ ഈ ഒറിജിനൽ സിൻ എന്നൊരു കാര്യം ഉണ്ടെന്നുള്ളത് അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. അതിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയും കർത്താവിന്റെ സഭയിലേക്കുള്ള ഒരു ഉടമ്പടിയിലേക്ക് കടന്നുകൊണ്ട് സഭയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയുമാണ് സ്നാനം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അവിടെ നമ്മുടെ അറിവോ നമ്മുടെ വിശ്വാസമോ നമ്മുടെ പ്രവൃത്തിയോ ഒന്നും ബാധകമേ അല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. അതിനുവേണ്ടി രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കണം. എഫേസ്യർ 4:5 ആദ്യം വായിക്കും. എഫേസ്യർ 4:5
ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും
ഒന്ന്. നമ്മളെ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്ന കാര്യമാണ് പാപമോചനത്തിലുള്ള മാമോദീസ, ഒന്ന് മാത്രമേ ഉള്ളൂ, സ്നാനം ഒന്ന്. അത് ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു വാക്യമാണ്. ഇനി എഫ് എസ് സി ലേഖനം 2:8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. എഫ് എസ് സി 2:8-10
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആര് പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവന്റെ കൈപ്പണിയാൽ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു.
അപ്പോ ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല, അതായത് ദൈവത്തിന്റെ ദാനമാണെങ്കിൽ പ്യുവർ ഗിഫ്റ്റ് ആയിരിക്കണം. നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മൾ കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി മുങ്ങുന്നത് കൊണ്ടോ പൊങ്ങുന്നത് കൊണ്ടോ മുങ്ങാതിരിക്കുന്ന ഈ പ്രവർത്തികളൊന്നും നമുക്ക് പ്രശംസിപ്പാനായിട്ടൊരു കാരണമേ അല്ല. മനസ്സിലായി? റോമർ 3:20 വായിച്ച് റോമർ 3:20
അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല.
പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല. 27 വാക്യം.
ആകയാൽ പ്രശംസ എവിടെ? അത് പോയിപ്പോയി. ഏത് മാർഗത്താൽ? കർമ്മ മാർഗത്താലോ അല്ല വിശ്വാസ മാർഗത്താൽ അത്രേ.
പ്രശംസിപ്പാനൊന്നുമില്ല. നമ്മൾ ആ വിശ്വാസ മാർഗത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രശംസിപ്പാനായിട്ട് നമുക്കൊന്നുമില്ല, പ്രവൃത്തികളൊന്നും. അതെ, 4:2 വായിച്ചേ.
അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവരെ പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും.
ദൈവസന്നിധിയിൽ ഒന്നും അച്ഛൻ അബ്രഹാമിന് പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടതെന്ന് പറയുന്നെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്നും ഇല്ലെന്നാ. അബ്രഹാം ചെയ്ത പ്രവൃത്തി ഒന്നും ദൈവസന്നിധിയിൽ ഒന്നും അല്ലെന്നാ ഓരോ സ്ലീഹ പറയുന്നു. 9:11-16
കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയ പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു.
വളരെ ഏറ്റവും ശിശുസ്നാനത്തിന് ഏറ്റവും ആരും ഈ അഞ്ചലത്തിന് ഇതിനകത്ത് എഴുതിയിട്ടില്ല, ഞാനത് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നതുകൊണ്ട്, ഞാൻ പഠിച്ച കൂട്ടത്തിൽ വന്നതുകൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം, പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. സംഭവമൊക്കെ നിങ്ങൾക്കറിയാം, ഇത് മൂത്തവനുള്ളതിനെ സേവിക്കും, യാക്കോബും യേശാവും തമ്മിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കുകയോ മുമ്പേ തന്നെ ദൈവത്തിന്റെ ഒരു കൃപ അവരുടെ മേൽ കൂടെ ഇരുന്നു എന്നുള്ളൊരു വാക്യമാണ് ഇത്. 16 വാക്യം വായിച്ച്,
അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രയും സകലവും സാധിക്കുന്നത്.
കരുണ തോന്നുന്ന ദൈവത്തിന്റെ കരുണയാണ് ഈ കാര്യങ്ങളെല്ലാം. അതായത് നമ്മളൊരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്, നമ്മളെ ആ ഒരു കവനന്റിലേക്ക് കൊണ്ടുവരുന്ന എല്ലാം ദൈവത്തിന്റെ കരുണയാണ്. നമ്മൾക്ക് പ്രവർത്തിപ്പാനായിട്ട്, പ്രവൃത്തിയിൽ പ്രശംസിപ്പാൻ ഒന്നുമില്ലെന്നുള്ള കാര്യമാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 1 കൊരിന്ത്യർ 1:29
ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ.
ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ ഏതാണ്ട് പ്രവർത്തനം കൊണ്ടോ, ഞാൻ 13 വയസ്സായപ്പോ അല്ലെ 15 വയസ്സായപ്പോ പോയി മുങ്ങിയത് കൊണ്ടോ എനിക്ക് കിട്ടി എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി ആ ശിശു സ്നാനം എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊന്നും ദൈവസന്നിധിയിൽ പ്രശംസിപ്പാനായിട്ടില്ല. നമ്മളുടെ അറിവില്ലാത്ത സമയത്ത് തന്നെ ഞാൻ വളരെ വളരെ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ പോലും നമ്മളുടെ പ്രവൃത്തികൾ മൂലമല്ല, ദൈവം തന്റെ കൃപയാണ്. അത് എനിക്ക് അറിവില്ലാതിരിക്കെ തന്നെ എന്റെ മാതാപിതാക്കന്മാർ വിശ്വാസത്തോടെ ചെയ്ത ഒരു കാര്യത്തിലൂടെ ആ പരിപൂർണ കൃപയാണ്. അത് നമുക്കൊന്നും ഈ ലോകപ്രകാരമുള്ള ഒരറിവും ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ മുദ്ര എനിക്ക് ലഭിക്കുന്നു എന്നുള്ളത് ആ ദൈവത്തിന്റെ കൃപയാണ്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ശിശുസ്നാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ എനിക്ക് തന്നെ ഈ ഒരു ആശയങ്ങൾ, ഈ വാക്യങ്ങളെല്ലാം ഒന്ന് കോർത്തിണക്കി ഇങ്ങനെ ഒരു ആശയം എന്റെ മനസ്സിൽ രൂപപ്പെട്ട് വന്നിട്ട് തന്നെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പൊ നമുക്കൊന്നും ഒരു ഒരു കാര്യം പോലും നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പിന്നെ ഒരു വാദഗതിയായിട്ട് വെക്കാനില്ല. കർത്താവ്, ഞാന് 28 അല്ല 15 വന്ന് സ്നാനമൊക്കെ മുങ്ങിയതാണ് കേട്ടോ, ഇതൊന്നും നമുക്ക് ഒന്നും പറയാനില്ല. എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ നമുക്ക് കൃപയാൽ കൃപയാൽ എന്ന് പറയാൻ എനിക്കൊന്നും നമുക്ക് അസാധിക്കുക, ഓർത്തഡോക്സുകാർക്ക് അസാധിക്കുക, അല്ലെ ശിശുസ്നാനത്തിലൂടെ അതിലെ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നവർക്ക് അസാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അറിവില്ലാതിരിക്കെ തന്നെ ആ ഒരു കർമ്മം മൂലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം നമുക്ക് നൽകിയല്ലോ എന്നുള്ള ദൈവത്തിന്റെ കൃപയെ എപ്പോഴും നമ്മൾ ഓർക്കണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ മേലുള്ള മൂറോനഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ മുദ്ര, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആവാസം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇതിനെല്ലാം ഓർക്കണം. ദൈവമേ നിന്റെ കൃപയാണെന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഓർപ്പിക്കുക. ഇത് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ ഇത്രയും വാക്യങ്ങൾ. മറ്റൊരു സംഭവമാണ് ഈ സ്നാനത്തെ പറ്റി പറയുമ്പം എല്ലാവരും പറയും യോഹന്നാൻ യേശു ക്രിസ്തുവിനെ സ്നാനം കൊടുത്തത് 30 വയസ്സിൽ എന്നത് കാരണം നമ്മൾ 30 സ്നാനം ഏൽക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവരാരും 30 അല്ല സ്നാനം ഏൽക്കുന്നത്, 15, 18 ആകുമ്പോഴാന്നുള്ളതിന് ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞു പോലിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്തിനാ യോഹന്നാൻ സ്നാനം കൊടുത്തതെന്ന് പെട്ടെന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണാം. യോഹന്നാന്റെ സുവിശേഷം 1 19 വാക്യം ബാക്ക്ഗ്രൗണ്ട് പറയട്ടെ. യോഹന്നാൻ യേശു ക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്നു. യേശു ക്രിസ്തുവിന്റെ പാത ഒരുക്കാൻ വേണ്ടി എല്ലാ കുന്നുകളും നികത്തിക്കൊണ്ടുവരാൻ, താഴ്വരകൾ ഉയർത്തിക്കൊണ്ടുവരാൻ, എല്ലാ സമതലങ്ങളെല്ലാം എല്ലാം നിരപ്പാക്കാൻ, കാര്യങ്ങളെല്ലാം ഉയർന്നിരിക്കുന്നതിനെ ഗർവത്തെ താഴ്ത്താൻ, താഴേക്കിടയിൽ ഇരിക്കുന്നതിനെ മേളിലേക്ക് കൊണ്ടുവരാൻ, എല്ലായിടത്തും ഒരു സമാനത, അത് സാമ്പത്തികമായും ആത്മീകമായും മാനസികമായും ഒക്കെയുള്ള ഒരു സമാനത കൊണ്ടുവരാൻ തക്ക വണ്ണം ഉറച്ച ശബ്ദത്തിന്റെ ഉടമയായി മുൻപിൽ നിന്ന് വഴിയൊരുക്കുമായിരുന്നു യോഹന്നാൻ. വളരെ ശക്തമായിട്ട് യോഹന്നാൻ ആ പ്രവർത്തനം ചെയ്തു. അവിടെ മെസ്സിഹായെ പ്രതീക്ഷിച്ചിരിക്കും ഒരു ജനം, യഹൂദജനം. യേശു ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ മെസ്സിഹ ആരാണെന്ന് അറിയാൻ പാടില്ല. ഈ സമയമാണ് യോഹന്നാൻ ശക്തമായി പ്രസംഗിച്ച് യഹൂദന്മാർക്ക് ഒരുവിധം ഇഷ്ടപ്പെട്ട ഒരു മെസ്സിഹായിക്കുള്ള അത്യാവശ്യം യോഗ്യതയുണ്ട്, പ്രവാചകനാണെന്ന് നമുക്ക് തോന്നാം. ഇങ്ങനെയുള്ള ഒരു സംശയം ജനത്തിന്റെ മനസ്സിൽ ഉടലെടുത്തപ്പോഴാണ് ഇനിയും വായിക്കും 19 വാക്യം.
നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു.
ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ നിങ്ങൾക്ക്. വളരെ ശക്തമായി ജനങ്ങൾ ചോദിച്ചു, നീയാണോ ക്രിസ്തു? നീയാണോ ക്രിസ്തു? ഞങ്ങള് പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തുവിന്റെ എല്ലാ ഓരോരോ ഒരു കാര്യങ്ങളും നിനക്ക്, നിന്റെ ബിഹേവിയർ, നിന്റെ പൊതുവെയുള്ള നിന്റെ അപ്പിയറൻസ്, ഇതെല്ലാം കൃത്യമാണല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേന് യോഹന്നാൻ പറഞ്ഞ ക്രിസ്തു അല്ല എന്ന് പറഞ്ഞു. ബാക്കി വായിച്ച്.
പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെ കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിൽ അവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കി എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന് ശബ്ദം ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു.
അതാണ് പാത നേരെയാക്കാൻ വന്നവനാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യമാ 25-ാം വാക്യം, എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്നവർ ചോദിച്ചു. അപ്പൊ രണ്ടാമത്തെ ചോദ്യമാണ്, നീ എന്തിനവന്, ഇത് നീ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, പ്രവാചകന്മാരുമല്ല, നീ പിന്നെ എന്തിനാ സ്നാനം കഴിപ്പിക്കുന്നേ എന്ന് ചോദിക്കുക. അതിന് 26-ാം വാക്യം മറുപടി,
അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ നിന്ന് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവന്റെ ചെരുപ്പിന്റെ വാർ അഴുപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു.
മതി, അവിടെ വളരെ വ്യക്തമായിട്ട് പിന്നെ ചോദിക്കുകയാണ്, പറയുകയാണ്, ഞാൻ വരാനുള്ള മെസ്സിഹ ഒന്നുമല്ല, എന്നാൽ എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുകയാണ്. പിന്നെ 29-ാം വാക്യം വായിച്ചു,
പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ.
ഉടനെ യേശു ക്രിസ്തു അതിലെ പോകുന്ന കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുക. ഇനി പിന്നെയും യോഹന്നാൻ പറയുന്നതായ കാര്യം 30 മുതൽ വായിച്ചു, 31 വായിച്ചേ.
ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിനെ വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
അതായത് പ്രധാന കീനോട്ട് വാക്യം എന്ന് പറയുന്നത് ഇതാ, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാന്റെ ഉദ്ദേശം എന്നാ, ഒരു മെസ്സിഹായെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, ദൈവനാണ് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുകയ. വീണ്ടും യോഹന്നാൻ പറയുന്ന കാര്യം, അവൻ ഒന്ന് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുക. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞു, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനും അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിനെ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവോത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു എന്നൊരു കാര്യം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാണ്, യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി മറ്റാർക്കും സ്നാനം കൊടുത്തപ്പോ ഇല്ലായിരുന്ന പ്രത്യേകത. അങ്ങനെ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ എല്ലാവരും അവൻ, യോഹന്നാൻ അവനെ സാക്ഷ്യം പറഞ്ഞു, ഇവനാണ് വരാനുള്ള മെസ്സിഹ, നിന്നാൽ സ്നാനം കഴിക്കേണ്ടതിന് എനിക്ക് ആവശ്യം എന്ന് പറയുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, സകല നീതിയും നിവൃത്തിയാകേണ്ടതിന് തന്നെ. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി, പുത്രനാം ദൈവത്തെ യോഹന്നാൻ തൊട്ടു, പരിശുദ്ധാത്മാവാം ദൈവം പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങുന്നത് കണ്ടു, സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അതാണ് പറയുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രദ്ധിപ്പീൻ, ഇവന് ചെവി കൊടുപ്പീൻ ഇവന് എന്ന് പറയുന്നതായ കാര്യം. അവനെ ശ്രദ്ധിക്കണം, അവനാണ് വരാനുള്ള മെസ്സിഹ എന്നുള്ളത് ക്രിസ്തുവിന്റെ വെളിപ്പെടൽ കാണുന്നതായ ശ്രേഷ്ഠമായ കാര്യം. യോഹന്നാൻ അതിനുവേണ്ടിയാണ് സ്നാനം കഴിപ്പിച്ചത് എന്നുള്ളത് ഓർക്കുക. വീണ്ടും കുറച്ചാളിലൂടെ യോഹന്നാൻ പലർക്ക് സ്നാനം കൊടുത്തു നോക്കി, ഈ ആരുടെ മേലും ഇങ്ങനെ സംഭവം വല്ലതും ഉണ്ടാകും, ഒരു സംഭവം ഉണ്ടായില്ല. എന്നിട്ട് യോഹന്നാൻ പിന്നെ തടവിലായി കഴിഞ്ഞപ്പോ യോഹന്നാൻ വീണ്ടും ഒരു സംശയം ഉണ്ടായി. ഹെരോദാവിന്റെ കുറ്റം പറഞ്ഞതിന്, ഹെരോദിയുമായിട്ടുള്ള അഭിഹിത വേഴ്ച പറഞ്ഞതിന് യോഹന്നാൻ തടവിലാകുന്നു. തടവിലായി കഴിയുമ്പോൾ യോഹന്നാൻ ശിഷ്യന്മാരെ വിട്ടിട്ട് ചോദിക്കുക, ഞാൻ എന്റെ കാലം കഴിയാറായി, എന്റെ തലയിനി വെട്ടിയെടുക്കാൻ പോവാ, അതിനു മുമ്പായിട്ട് യേശുവിനോട് പോയി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കൺഫേം ചെയ്യ്, വരാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുത്തിന് ഇനിയും കാത്തിരിക്കണമോ? യോഹന്നാൻ സംശയം. ശിഷ്യന്മാര് വന്ന് യേശുവിന്റെ അടുത്ത് വരുന്നു, നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു. ഇതൊക്കെ യെശയ്യ പ്രവചനത്തിൽ 53-60 അധ്യായങ്ങളിൽ മെസ്സിഹായെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് യേശുക്രിസ്തു കുറെ അത്ഭുതം ചെയ്തു എന്നുള്ളതല്ല, ഇതെല്ലാം മെസ്സിഹ വരുമ്പോ ഇങ്ങനെ നടക്കും എന്നുള്ളത് ഈ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സമയ ചുരുക്കം പോലെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് പഴയ നിയമം ഉദ്ധരിക്കുക. യേശുക്രിസ്തു മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, കാണാത്തവർ കാണുന്നു, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുന്നു, ഇതെല്ലാം പറയുകയാണ്. അപ്പൊ ആ മെസ്സിഹാനിക് പ്രൊഫസി എന്നിലൂടെ നിവൃത്തിയാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ യോഹന്നാന് സംശയമില്ല. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, അവൻ വളരണം, ഞാൻ കുറയണം എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ ചിത്രത്തിൽ അപ്രത്യക്ഷമാകുക. മനസ്സിലായോ? അപ്പൊ യോഹന്നാൻ സ്ഥാനം കൊടുത്തതിന്റെ ഉദ്ദേശം പ്യുവർലി എന്താണെന്ന് ചോദിച്ചാൽ, മെസ്സിഹായെ ലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് യോഹന്നാൻ സ്ഥാനം കൊടുത്തത്. അതല്ലാതെ ഇപ്പൊ പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ അല്ലേ അല്ല. അതുകൊണ്ടാണ് ഞാൻ FS 19 നമ്മൾ വായിച്ചതല്ലേ, യോഹന്നാൻ കൊടുത്ത സ്ഥാനം പോരാ, അത് കുറവുള്ളതാ. അത് മെസ്സിഹ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ സ്ഥാനം എടുക്കുന്നത് എന്ത്? ഞാൻ പറഞ്ഞു, ഒറിജിനൽ സിൻ എന്നുള്ള വിമോചനത്തിനാ, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്നുള്ള വിമോചനത്തിന്. യേശുക്രിസ്തുവിനെ എന്നാ പാപം മോചിക്കാന? യേശുക്രിസ്തുവിനെ ഒരു പാപം മോചിക്കപ്പെടാനില്ല. അപ്പോൾ യോഹന്നാൻ സ്ഥാനം കൊടുത്തത് യേശുക്രിസ്തുവിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്ത സ്ഥാനമാണ്. അത് സംഭവം നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് അതിനകത്ത്. അതിനകത്തല്ലാതെ നമ്മുടെ അമ്മമ്മമാര് ദേവി ചെയ്ത് പെന്തക്കോസ്തുകാർ പറയുന്ന ഉടനെ എന്നാ പോയെന്ന് മുങ്ങിയേക്കാവെന്ന് പറഞ്ഞ് പോകരുത്. യേശു 30 സ്നാനമായിട്ട് യോഹന്നാൻ കൊടുത്തതായിരുന്നു നല്ലതായിരുന്നു എന്നാ പാസ്റ്റർ തരുന്ന മേടിച്ചേക്കാണെന്ന് പോകരുത് കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം, നിങ്ങളാരും വഴിതെറ്റിക്കരുത് എന്നുള്ളത് ഉറപ്പിക്കുക. ഇത്രയും അടിസ്ഥാനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ശിശു സ്നാനം എന്നുള്ള പാഠത്തിലേക്ക് കയറാം. അന്നാമ്മയുടെ ഭവനം പാസ്റ്റർ പ്രവേശിക്കുന്നു. അങ്ങനെയാണല്ലോ സാധാരണ തുടക്കം. പാസ്റ്റർ വരുന്നു, അന്നാമ്മ പറയും, ആഹാ പാസ്റ്റർ ആണല്ലോ, ഇരുന്നാട്ടെ, സുഖമാണല്ലോ. പാസ്റ്റർ, കൃപയാൽ സുഖമായിരിക്കുന്നു, സ്തോത്രം. ഇരുവരും ഇരിക്കുന്നു. അന്നാമ്മ, എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? ദൈവേലയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കൃപയാൽ ഇതെല്ലാം നടത്തുന്നു. അന്നാമ്മയ്ക്ക് കൃപയാൽ കുറെ സുവിശേഷം വെളിച്ചം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, അന്നാമ്മ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് രക്ഷിക്കപ്പെടണം. ഉടനെ അന്നാമ്മ പറയും, ഞാൻ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചതാണ്. പാസ്റ്റർ, സ്തോത്രം സ്തോത്രം. അത് ശിശു സ്നാനമാണ്. ദൈവമക്കൾ വിശ്വസിച്ച് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിക്കണം. സുവിശേഷഹിതമായ സ്നാനമാണത്. അമ്മന്നാമ്മ, പാസ്റ്റർ എന്നെ കൂടി സംസാരിക്കാൻ അനുവദിക്കണം. സ്നാനപ്പെടണമെന്നും അഭിഷേകം പ്രാപിക്കണമെന്നും രക്ഷിക്കപ്പെടണമെന്നും മറ്റുമുള്ളത് സഭയുടെ ഉപദേശങ്ങളാണ്. അതാണ് ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്. പാസ്റ്റർ, നിങ്ങളുടെ സഭയിൽ ശിശു സ്നാനമാണ്, അത് വേദാനുസരണമല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വിശ്വസിച്ച് സ്നാനമേറ്റവരാണ്. അന്നാമ്മ വിശ്വസിച്ച് സ്നാനമേൽക്കണം. ഉടനെ അന്നാമ്മ മറുപടിയായിട്ട് ചോദിക്കുക, ശിശുക്കളെ സ്നാനപ്പെടുത്തരുതെന്നോ സ്നാനപ്പെടുത്തണമെന്നോ വിശ്വസിക്കത്തക്കവണ്ണം പക്വതയുള്ളവരെ മാത്രമേ സ്നാനപ്പെടുത്താവൂ എന്നോ വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ശിശു സ്നാനം വേദാനുസരണം അല്ലെന്ന് പറയുന്നത്? അപ്പൊ ശിശുക്കളെ സ്നാനപ്പെടുത്തരുത് എന്നുള്ളൊരു വാക്യം വേദപുസ്തകത്തിൽ കാണുന്നേ ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് വേദാനുസരണം അല്ല എന്ന് പറയുന്നത്? ഉടനെ പാസ്റ്റർ പറയാം, ഉണ്ടല്ലോ, കാണിച്ചു തരാം. മർക്കോസ് 16:16 വായിച്ചു അന്നമ്മേ.
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവലിയിൽ അകപ്പെടും.
ആ ഈ ഒരു വാക്യമാണ്. അതുകൊണ്ട് ആദ്യം അവിടെ വിശ്വസിക്കണമെന്ന് പറഞ്ഞേക്കുന്നു, പിന്നെ സ്നാനമേൽക്കണമെന്ന് പറഞ്ഞേക്കുന്നു. അതുകൊണ്ട് ആദ്യം വിശ്വസിക്കണം, പിന്നെ സ്നാനമേൽക്കണം എന്ന് പറയുക. ഇത് ദൈവവചനമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് ദൈവമക്കൾ വചനപ്രകാരം മാത്രം ജീവിക്കുന്നു എന്ന് പറയുക. അന്നാമ മറുപടിയായിട്ട്, പാസ്റ്ററേ, ശിശു സ്നാനത്തെ നിഷേധിക്കുന്നവർ പറയാറുള്ള വേദപുസ്തകത്തിലെ ഏക വാക്യം അത് മാത്രമാണ്. മർക്കോസ് 16:8 തുടങ്ങുമ്പം എന്നാണ് അവിടെ ഒരു പ്രത്യേകതയുണ്ടോ? 8 തുടങ്ങുമ്പോ സാധാരണ വാക്യങ്ങൾ തുടങ്ങുന്ന പോലാണോ തുടങ്ങിയേക്കുന്നേ?
അവർക്ക് വിറയലും ക്ഷമവും പിടിച്ചു, അവർ കല്ലറ വിട്ട് ഓടിപ്പോയി, അവർ ഭയപ്പെടുകയാൻ ആരോടും.
അല്ല, 9 തുടങ്ങുന്നിടത്ത്
അവർ
എന്നാ ഉണ്ട്? എങ്ങനെ തുടങ്ങിയിരിക്കുന്നത്? ബ്രാക്കറ്റ് തുടങ്ങുന്നുണ്ട് അല്ലെ? ബ്രാക്കറ്റ് തുടങ്ങുന്നുണ്ട്. അതിന്റെ അവസാനം തീരുമ്പോഴോ? എന്തിലുമുണ്ട് അല്ലെ? അതായത് 9-16 വാക്യങ്ങൾ. അതാ അന്നാമ്മ ഇവിടെ പറയുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് വായിക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്ന് ഓർത്താ. അപ്പൊ മലയാള വേദപുസ്തകത്തിൽ വളരെ കൃത്യമായി 9-16 വാക്യങ്ങൾ അതിന്റെ വേദപുസ്തക മൂലത്തിൽ ഉള്ളതല്ല, അതിന്റെ ബേസിക് ലിറ്ററേച്ചറിൽ അത് ഉള്ള സ്ക്രിപ്ചറിൽ അത് ഉള്ളതല്ല. അത് പിൽക്കാലത്ത് ആരോ കൂട്ടിച്ചേർത്തതാണെന്നുള്ള സത്യം എല്ലാ സഭകളിലും, അത് പെന്തക്കോസ്തുകാർ വരെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. വേദപണ്ഡിതന്മാർ സാർവ്വലൗകികമായി സമ്മതിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുവാൻ അത്രയും വാക്യങ്ങൾ ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. പാസ്റ്റർ അത് നോക്കിയാട്ടെ, അപ്പോൾ ആ വാദം പൊളിഞ്ഞു പോകുന്നു. ഉണ്ട് പാസ്റ്റർ പറയാം, ആ ബ്രാക്കറ്റുകൾ കാണുന്നുണ്ട് അന്നാമ. അതെ, ഇതാ ഈ പുതിയ പുസ്തകത്തിൽ ആ അധ്യായത്തിന്റെ അടിയിൽ ഈ വാക്യങ്ങൾ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണെന്നുള്ള വിവരം പ്രത്യേകം എഴുതിയിരിക്കുന്നു. പിന്നെയുള്ളത് മത്തായി 28 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അത് വായിച്ചേ.
സ്വർഗത്തിലെ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പശുത്താത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോക അവസാനത്തോളം എന്നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു.
ഓക്കെ, അപ്പം വാദഗതിക്ക് വേണ്ടി ആദ്യം വിശ്വസിക്കണമെന്ന് മർക്കോസ് 16:16 എഴുതിയത് കൊണ്ട് ആദ്യം വിശ്വസിക്കണം, പിന്നെ സ്നാനമേൽക്കാവൂ എന്ന് അവിടെ എഴുതിയേക്കുന്നതുകൊണ്ട് അതിനെ ഒരു കൗണ്ടർ ചെയ്യാനായിട്ട് അന്നാമ പറയുകയാ മത്തായി 28:19 മുതൽ ഒരു ബ്രാക്കറ്റും ഇല്ല, അതാണ് ഏറ്റവും എല്ലാ സഭകളും സ്നാനം എന്നുള്ള അടിസ്ഥാനപരമായിട്ട് എടുക്കുന്ന ഒരു വാക്യമാണ്. അപ്പോസ്തലിക സഭകളെല്ലാം എടുക്കുന്ന അതിനകത്താണ് ഇൻ ദ നെയിം ഓഫ് ഹോളി ട്രിനിറ്റി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെ ആ വാക്യത്തെ പറ്റി പറഞ്ഞിട്ട് ഇവിടെ അന്നാമ്മ പറയുകയാ, അല്ലെങ്കിൽ അന്നാമ്മ അത് ഉദ്ധരിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ആദ്യം എന്നാ ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം, പിന്നീട് ഉപദേശം കൊടുക്കണം. അപ്പൊ ആദ്യം വിശ്വസിക്കണമെന്ന് അപ്പുറത്ത് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ആദ്യം സ്നാനം കൊടുക്കണമെന്നാ. അപ്പുറത്ത് ബ്രാക്കറ്റിലുള്ളതാ, മൂലത്തിലില്ലാത്തതാണെന്നുള്ള എല്ലാരും പറയുന്നു, ഇവിടെ ഒരു ബ്രാക്കറ്റും ഇല്ല. ഇത് ആദ്യം മുതൽ തന്നെ ഉള്ള സ്ക്രിപ്റ്റർ തന്നെയാണ് ഇത്. അപ്പോ ആദ്യം എഴുതിയതു എന്നതുകൊണ്ട് അങ്ങനെ ഒരു വാദഗതി വരുവാണെങ്കിൽ ദേ കിടക്കുന്നു, ഒരു സംശയമില്ലാത്ത രീതിയിൽ ആദ്യമേ സ്നാനം കൊടുക്കണമെന്നുള്ള കാര്യം അതാ അന്നമ്മ അവിടെ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായല്ലോ. എന്നിട്ട് ഉപദേശിക്കണം, അതാ നമ്മൾ നടത്തുന്നത്, സ്നാനം കൊടുക്കുന്നു, പിന്നീട് സണ്ണ സ്കൂൾ പഠിപ്പിക്കുന്നു, MGOCSM, ദിവ്യബോധനം, വനിതാ സമാജം, യുവജന പ്രസ്ഥാനം, ഒരു മനുഷ്യന്റെ ജീവിതാന്ത്യം വരെയുള്ള പ്രാർത്ഥന യോഗങ്ങൾ, എല്ലാ കാര്യത്തിലും നൊയമ്പ്, ഉപവാസം, ആരാധനാനുഷ്ഠാനങ്ങള്, ആണ്ടടക്ക ആരാധന, എല്ലാത്തിനും സംബന്ധിക്കാനായിട്ടുള്ള ക്രമീകരണം, അതാണ് ഉപദേശം, അതെല്ലാം നടക്കുകയാണെന്ന് ഉള്ളതാണ് അന്നമ്മയതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ പാസ്റ്റർ പറയുക, അപ്പോൾ മുതിർന്ന സ്നാനം തെറ്റാണെന്നാണോ? ഉടനെ അന്നമ്മ പറഞ്ഞു, അല്ല, വിശുദ്ധ സഭയിൽ ശിശു സ്നാനവും മുതിർന്ന സ്നാനവും ഉണ്ട്. എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങൾക്കറിയാവല്ലോ, നമ്മള് മറ്റ് സഭയിൽ നിന്നോ ഏതെങ്കിലും വിശ്വാസത്തിൽ നിന്നോ ആരെങ്കിലും തിരികെ വരുവാണെങ്കിൽ ഇപ്പോഴും നമ്മള് മുതിർന്ന സ്നാന സഭയിലുണ്ട് കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ ശിശു സ്നാനം നടത്തുന്നുണ്ടെന്നേ ഉള്ളൂ. മുതിർന്നവർക്കും വിശ്വാസം എല്ലാം പഠിപ്പിച്ച് അവരെ കൊണ്ട് സത്യവിശ്വാസം ചൊല്ലിപ്പിച്ച് അവിടെ ഗോഡ് ഫാദറോ ഗോഡ് മദറോ അവർക്ക് വേണ്ടി ഒന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവര് തന്നെ വിശ്വാസങ്ങൾ ഏറ്റുപറഞ്ഞ് ആണ് സ്നാനമേൽക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങളെയും കൂടെ ഓർപ്പിക്കാം. പുതുതായി വിശ്വസിച്ച സഭയിൽ ചേരുവാൻ ആഗ്രഹിച്ചു വരുന്ന ഇതര മതസ്ഥർക്ക് മുതിർന്ന സ്നാനം, അവർക്ക് ശിശു സ്നാനം സാധ്യമല്ലല്ലോ. വിശ്വാസികളായ ക്രിസ്ത്യാനികളുടെ സന്തതികൾക്കാണ് ശിശു സ്നാനം. ആർക്ക് ശിശു സ്നാനം കൊടുക്കുന്നതും ഇപ്പം ഒരു 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 കുടുംബം ഒന്നാകെ മറ്റേതെങ്കിലും ഒരു വിശ്വാസത്തിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ ആദ്യ സ്ഥാനം മുക്കത്തില്ല. ആ മാതാപിതാക്കന്മാരെ വിശ്വസിച്ച് സഭയിൽ ചേർന്ന് ഒരു വിശ്വാസം ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ പിന്നീടാണ് ആ ഒരു ക്രമീകരണം ചെയ്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കുന്നതെന്നുള്ളതും കൂടി, അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കുന്നതെന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ശിശു സ്നാനം കൊടുക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാര് വിശ്വാസികളാണ്. അതിന് പിന്നീട് പറഞ്ഞേക്കുന്ന വേദഭാഗമാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഇപ്പം ഞാനത് പരാമർശിച്ച് കൂട്ടത്തിൽ വായിപ്പിക്കാം. 1 കൊരിന്ത്യർ 7:14
അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടു വരിക്കുന്നു. നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും.
ഇപ്പോഴോ
അവർ വിശുദ്ധരാകുന്നു. അവിശ്വാസി വേർപിരിയുന്നു.
ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. ഇപ്പൊ അപ്പനും അമ്മയും വിശ്വാസത്തിലില്ലെങ്കിൽ കുഞ്ഞുങ്ങളും അശുദ്ധരെന്ന് വരും. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഇപ്പോഴവർ വിശുദ്ധരാ. കാര്യം എന്നാ? അവര് അവിശ്വാസിയായ ഭർത്താവ്, ഇനി രണ്ട് ഭാര്യ ഭർത്താവ്, ആരെങ്കിലും ഒരാളെങ്കിലും വിശ്വാസിയാണെങ്കിൽ പോലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആ വിശുദ്ധിയിലേക്ക് അവർ വരുന്നു എന്ന് പറയുകയാ. വളരെ കൃത്യമായി വേദപുസ്തകം പറഞ്ഞേക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് അപ്പനും അമ്മയും രണ്ടുപേരും വിശ്വാസത്തിലായിരിക്കുമ്പോൾ അവരുടെ മക്കൾ വിശുദ്ധര് തന്നെയാണെന്നുള്ള കാര്യം തിരുവചനം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് ആദിമ സഭയിൽ ആദ്യം വേദവസ്തുതി പറഞ്ഞേക്കുന്ന എല്ലാം പുതിയൊരു വിശ്വാസം പഠിപ്പിക്കുമ്പോൾ ആ വിശ്വാസം സ്വീകരിച്ച് സ്നാനം മുങ്ങി മുതിർന്നവരുടെ സ്നാനം കൂടുതലായിട്ട് നടന്നത്. ഇവിടെ നമ്മൾ കുടുംബമായിട്ട് സ്നാനമായിട്ട കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും മുതിർന്നവരുടെ സ്നാനം നടന്നേ. അതിനുശേഷം സഭയിൽ അടുത്ത ഒരു തലമുറ ഉണ്ടായി കഴിഞ്ഞപ്പം മുതിർന്നവർ സ്നാനമേറ്റു, അവരുടെ കുഞ്ഞുങ്ങളായി. ആ കുഞ്ഞുങ്ങളായി കഴിഞ്ഞ പിന്നെന്തിനാ അവരെ ആ കുഞ്ഞുങ്ങള് വിശുദ്ധരാണെന്ന് ഒന്ന് കോരിത്തറയുടെ പതിനാലിൽ പറയുന്നു. പിന്നെ അവരെന്തിനു മാറ്റി നിർത്തണം എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നൊക്കെ കൂടിയാണ് ശിശു സ്നാനം ആർക്കുവച്ചു വന്നതെന്നും കൂടി ഇതിനകത്തില്ലെങ്കിലും ഞാൻ ഒന്ന് ഉറപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഉടനെ പാസ്റ്റർ ചോദിക്കുക, അതിനുള്ള വേദത്തെളിവ് എന്താണ്? ഉടനെ നമ്മ മറുപടി പറയുക, വിശുദ്ധ സഭയിലെ വിശ്വാസ ഉപദേശങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നടപടിക്രമങ്ങളും മറ്റും അതുപോലെ വേദപുസ്തകത്തിൽ കാണുകയില്ലെന്നും, അതായത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണമെന്നുള്ളത് നമ്മൾ ധാരാളം നേരത്തെ പഠിച്ചാണല്ലോ, സഭയും വേദപുസ്തകം എന്നുള്ള അത് വീണ്ടും അന്നാമ എന്നോട് ഓർപ്പിക്കുക. വാക്കിനാലും ലേഖനത്താലും സ്ലീഹന്മാർ വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നും 2 തെസ്സലോനിക്കർ 2:15 സ്ലീഹന്മാരിൽ നിന്നും വിശ്വാസികൾ കണ്ടും കേട്ടും അനേക കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടെന്നും ഫിലിപ്പിയർ 4:9 ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണമെന്നും എബ്രായർ 3:14 കണ്ടും കേട്ടും പഠിച്ചതെല്ലാം മറ്റുള്ളവരെയും പഠിപ്പിക്കണമെന്നും 2 തീമോത്തിയോസ് 2:2 ഇങ്ങനെയുള്ള വേദവാക്യങ്ങൾ നാം ഓർത്തിരിക്കുക അനുസരിക്കുകയും ചെയ്യണം. എന്ന പാസ്റ്റർ പറഞ്ഞു, ശരി, എന്നാലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അടിസ്ഥാന പ്രമാണങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടായിരിക്കേണ്ടതല്ലേ? അന്നാമ പറയാം. അതിനു മുമ്പായി വിശുദ്ധ സഭ കർത്താവിന്റെ തിരുശരീരമാണെന്നും കൊലോസ്യർ 1:24 എഫേസ്യർ 4:11-13 സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണെന്നും 1 തീമോത്തിയോസ് 3:14-15 അതിനകത്ത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ വേദപുസ്തകം മാത്രമല്ല തൂണും അടിസ്ഥാന വേദപുസ്തകത്തിന്മേലല്ല സംഭവം നടക്കുന്നത്, സഭയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ് വേദപുസ്തകത്തിലെ ലേഖനങ്ങളിലൂടെ തന്നേക്കുന്നത്. സഭയാണ് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും പറഞ്ഞാണ് ഓർക്കുന്നുണ്ടല്ലോ. സഭയെ അനുസരിക്കണമെന്നും അനുസരിക്കാത്തവൻ പുറജാതിക്കാരനെ പോലെ ഗണിക്കപ്പെടണമെന്നും 10:18-17 ഉള്ള വേദവചനങ്ങൾ കൂടി ഓർക്കേണ്ടതാണ്. ഉടനെ അന്നാമ ഇതെല്ലാം ഒരു പ്രാവശ്യം കൂടെ എടുത്തിട്ടു. വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് മാത്രമല്ല സഭയിൽ വളർന്ന ആചാരാനുഷ്ഠാനങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ടതാണെന്ന് ഉടനെ പാസ്റ്റർ പറഞ്ഞു, അതൊക്കെ സമ്മതിക്കാം, സ്തോത്രം. ശിശുസ്നാനത്തെ അതെങ്ങനെ സഹായിക്കുന്നുവെന്നാണ് അറിയേണ്ടത്. ഉടനെ അന്നാമ മറുപടി പറയുക, സ്നാനം മൂലം ദൈവകൃപാവരങ്ങൾ ലഭിക്കുന്നുവെന്നും ഈ ദൈവകൃപാ സ്വീകരണത്തിന് ശിശുക്കൾക്ക് സാധിക്കുന്നില്ലെന്നും അവർക്ക് പ്രായവും ജ്ഞാനവും ഇല്ലെന്നും അതുകൊണ്ട് ശിശുസ്നാനം അർത്ഥശൂന്യവും നിഷ്പ്രയോജനവും ആകുന്നുവെന്നുമാണ് ഒരു വാദം. അങ്ങനെയല്ലേ? പ്രണയപാസ് പറയുക, അതെ. അറിവും സമ്മതവും കൂടാതെ ഗ്രഹിപ്പാൻ പ്രാപ്തിയില്ലാതെയുള്ള ശൈശവാവസ്ഥയിൽ ചില കർമാചരണങ്ങൾ മൂലം എങ്ങനെ ദൈവകൃപ ലഭിക്കാനാണ്? കർമ്മങ്ങൾക്ക് വിധേയരാകുന്നവർക്കും ആ ബോധം വേണ്ടേ? ഉടനെ അന്നമ്മ മറുപടി പറയുക, ശിശുക്കൾക്ക് അറിവും പ്രായവും കഴിവും ഒക്കെ കുറവാണെങ്കിലും ദൈവകൃപാ സ്വീകരണത്തിന് അവർക്ക് സാധിക്കുമെന്നോ വേദത്തെളിവുണ്ടെങ്കിൽ സ്നാനത്തിന്റെ കൃപയും അവർക്ക് ലഭിക്കുമല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ദ ഗ്രേസ് ഓഫ് ബാപ്റ്റിസം, സ്നാനത്തിന്റെ കൃപ. ഉടനെ പാസ്റ്റർ പറഞ്ഞു, അത് സാധിക്കാത്തത് കൊണ്ടല്ലേ ശിശുസ്നാനം തെറ്റാണെന്നും രക്ഷാമാർഗം അല്ലെന്നും ഞങ്ങൾ പറയുന്നത്? ഞങ്ങളുടേത് നിർമ്മല സുവിശേഷമാണ്. ഉടനെ അല്ലാമ, ശരി, ആ നിർമ്മല സുവിശേഷത്തിൽ തെളിവുണ്ടോ എന്ന് പരിശോധിക്കാം. കർത്താവ് ശിശുക്കളെ അടുക്കൽ വിളിച്ച് അവരെ അനുഗ്രഹിച്ചു. കൃപാനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ശിശുക്കൾക്ക് പ്രാപ്തി ഇല്ലായിരുന്നുവെങ്കിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കുമായിരുന്നോ? ഉടനെ പാസ്റ്റർ പറയുക, അത്തരത്തിലുള്ള അനുഗ്രഹമല്ല, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാണ് സ്നാനം മൂലം ലഭിക്കുന്നത്, അതിന് വേദത്തെളിവില്ലെന്നാണ് പറഞ്ഞത്. ഉടനെ അന്നാമ, ശരി, നോക്കാം. ഗലാത്യർ 1:15
എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം
എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്നെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം എന്ന് കാണുക. ജനനം മുതൽ വിളിച്ച് വേർതിരിച്ച ദൈവം. നമുക്കറിയാം പൗലോസിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് നമ്മളോട് ചോദിക്കുക, എപ്പോഴാ വിളിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് 30-ാമത്തെ വയസ്സിലാന്ന് പറയും. പക്ഷെ പൗലോസ് പറയുക, എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. മനസ്സിലായോ? 8 വയസ്സോ 13 വയസ്സോ 15 വയസ്സോ അല്ല, എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു എന്നുള്ളത് പറയുക. ഉടനെ പാസ്റ്റർ പറയുക, അന്നാമയ്ക്ക് മനസ്സിലാകുന്നില്ല, പരിശുദ്ധാത്മ കൃപ അഭിഷേകം പ്രാപിക്കണമെന്നാണ് പറഞ്ഞത്, അതിനുള്ള കഴിവ് ശിശുക്കൾക്ക് ലഭിക്കുന്നില്ല. ഉടനെ അന്നാമ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നുണ്ട് പാസ്റ്ററെ, പറയാം. യിരെമ്യ 1:5 വായിച്ചാട്ടെ.
നിന്റെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു.
ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. മനസ്സിലായോ? അപ്പൊ വിശുദ്ധീകരണം, പരിശുദ്ധ ഇത്രയും നേരം പാസ് പറഞ്ഞുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ, വിശുദ്ധീകരണം, ഇതൊക്കെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം വിശുദ്ധീകരിക്കുകയാ. അത് അന്നമ്മ എടുത്തു കാണിച്ചു ആ വാക്യം. ഉടനെ അന്നാമ്മ ചോദിച്ചു, ഇവിടെ പ്രസവത്തിന് മുൻപേ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം വിശദീകരിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു എന്നും യെശയ്യാവ് 49:1 കാണുന്നു. അപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ ദൈവത്തിൽ നിന്ന് വിശദീകരണവും കൃപയും ലഭിക്കാൻ കഴിവുണ്ടാകണമെങ്കിൽ ജനിക്കുമ്പോൾ ആ കഴിവ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാ? പാസ്റ്റർക്ക് ഇക്കാര്യത്തിൽ സംശയം എന്തിനാണ്? ഇതുവരെ വളരെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന അല്ലേ? ഉടനെ പാസ്റ്റർ, സ്തോത്രം സ്തോത്രം, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. പരിശുദ്ധാത്മ നിറവ് അഭിഷേകം, പരിശുദ്ധാത്മ നിറവ് അഭിഷേകം, അത് ലഭിക്കാനായിട്ട് കഴിവുണ്ടെന്ന് തെളിയിക്കണം. അന്നാമ്മ, കൊള്ളാമല്ലോ പാസ്റ്ററെ, ദൈവത്തെയും തന്നെ പരിശുദ്ധാത്മാവിനെ രണ്ടായിട്ടാണ് പാസ്റ്റർ മനസ്സിലാക്കിയിരിക്കുന്നത്. ആകട്ടെ, ലൂക്കോസ് 1:15 വായിച്ചാട്ടെ.
അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും.
ആ, അപ്പൊ ഈ വാക്യം വായിച്ചു, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധ. നമുക്കറിയാം, സംഭവം അറിയാം, പിന്നീട് യോഹന്നാന്റെ അരികിലേക്ക് മറിയമ്മിന്റെ സാന്നിധ്യം കൊണ്ട്, യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടുള്ള മറിയമ്മിന്റെ സാന്നിധ്യം കൊണ്ട് യോഹന്നാൻ ഗർഭത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു തുള്ളിച്ചാടുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അന്നാമ ചോദിക്ക, ഇപ്പോൾ എന്ത് പറയുന്നു, സമ്മതിക്കാമോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ശിശുക്കൾക്ക് കഴിയുമോ? സ്നാനത്തിന്റെ കൃപാവരങ്ങൾ ശിശുക്കൾക്ക് ലഭിക്കുമോ? ഉടനെ പാസ്റ്റർ വേദപുസ്തകം നോക്കി മൗനമായിട്ടിരിക്കുന്നു. അന്നാമ പറയുക, പാസ്റ്റർ കാര്യം മനസ്സിലാക്കിയാൽ മതി, മറുപടി ഉടൻ പറയണമെന്നില്ല. പാസ്റ്റർ, സ്വന്തമായി വിശ്വസിക്കാതെ വല്ലവരുടെയും വിശ്വാസം കൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? ഉടനെ അന്നാമ പറയാ, രക്ഷിക്കപ്പെടാം. മർക്കോസ് 2:5 നിങ്ങൾക്കറിയാം, സംഭവം അറിയാം, പക്ഷവാത രോഗിയെ കൊണ്ടിരുന്ന കാര്യമാ, ചുമന്നു കൊണ്ടുവരുന്നവരുടെ വിശ്വാസത്താൽ തളർവാതി രക്ഷിക്കപ്പെടുന്നു. അവരുടെ വിശ്വാസം കൊണ്ട്, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരുടെ വിശ്വാസം. ഈ പക്ഷവാത രോഗിയോട് കർത്താവ് ചോദിച്ചില്ല, നീ സ്നാനം മുങ്ങിയതാണോ, ഡിഗ്രി പാസ്സായതാണോ, നീ പെന്തക്കോസ്തുകാരനാണോ, ഇതൊന്നും കർത്താവ് ചോദിച്ചില്ല. മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടിട്ട് ഇവനോട് എന്താ പറഞ്ഞേ, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഇവന്റെ പോലും വിശ്വാസം കണ്ടിട്ടല്ല, മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടിട്ട് ഇവന് പാപമോചനം ദൈവം കൊടുക്കും. വളരെ കൃത്യമാണല്ലോ ആ ഒരു സന്ദേശം വേദപുസ്തകത്തിൽ നിന്ന്. വീണ്ടും മത്തായി 8:5-13 വാക്യങ്ങൾ, ശതാധിപന്റെ വിശ്വാസത്താൽ അവന്റെ ഭൃത്യൻ സുഖപ്പെടുന്നതായിട്ട് കാണുന്നു. ഭൃത്യനോട് ചോദിച്ചില്ല, നീ വിശ്വസിക്കുന്നുണ്ടോ, നീ നിന്റെ യജമാനം പറഞ്ഞ പോലെ എന്തെങ്കിലും ഗുണം നിനക്കുണ്ടോ, ഞാൻ നിന്നെ പിന്നെ സൗഖ്യപ്പെടുത്താൻ പോവുക, ഇതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടിട്ടാണ് ഇത് നടക്കുന്നത്. വീണ്ടും മത്തായി 17:15 അവസ്മാര രോഗിയായ മകന്റെ രോഗം പിതാവിന്റെ വിശ്വാസത്താലും പ്രാർത്ഥനയാലും സുഖപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:30 അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്കറിയാം, ജ്ഞാനായക്കാരി സ്ത്രീ, നമ്മൾ നോയമ്പിൽ ഓർക്കുന്ന കാര്യമാണ്, ജ്ഞാനായക്കാരി സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന സംഭവം, അതും അമ്മയുടെ വിശ്വാസം കണ്ടിട്ട്. അപ്പോൾ അന്നാമ്മ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു, മറ്റുള്ളവരുടെ വിശ്വാസം കണ്ട് പാപങ്ങളിൽ നിന്ന് മോചനം, രോഗശാന്തി, ഇതൊക്കെ ലഭിക്കാൻ, എല്ലാ കൃപാവരങ്ങളും, പാപങ്ങളുടെ മോചനം വരെ ലഭിക്കാൻ സാധിക്കും എന്നുള്ളത് വേദപുസ്തകത്തിന്റെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുക. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 2:38-39 വാക്യങ്ങൾ വായിച്ചേ.
പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കി.
അവിടെ കൃത്യമാണല്ലോ, ഇവിടെ ഇവിടെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് കിടക്കുന്നത്. ഇത് ബന്ധക്കോസുകാർ ഈ ഇടയായിട്ട് അത് സമ്മതിക്കുന്നില്ല. ഞാൻ പല ബന്ധക്കോസുകാരോട് ഈ ഇടയിലും ഞാൻ ഫേസ്ബുക്കിലും അതിലേ ഒക്കെ പല തർക്കങ്ങൾ നടത്തിയപ്പോഴ് പാപങ്ങളുടെ മോചനത്തിനാണ് മാമോദീസ എന്നുള്ളത് അവര് സമ്മതിക്കുന്നില്ല. ഈ വാക്യം അവർ കടന്ന് ഉരുണ്ടു കളിക്കുക, ഒരൊറ്റ ഒരുത്തൻ എന്നോട് മറുപടി പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ഇവിടെ കൃത്യമായിട്ട് പത്രോസ് അപ്പോസ്തലം പറയുക, നിങ്ങളുടെ പാപങ്ങൾ, അത് നമ്മളെ വിശ്വാസ പ്രമാണത്തെ ഓർക്കുന്ന കാര്യം, പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. പാപമോചനത്തിനുള്ള മാമോദീസ ഏതാ? ഒറിജിനൽ സിന്നിൽ നിന്നുള്ള മോചനം, നമ്മുടെ പിന്നെ സിൻസ് ബൈ ആക്ഷൻ, നമ്മുടെ കർമ്മപദത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾക്ക് വിമോചനം കുമ്പസാരമാണ്. ഈ പെന്തക്കോസ്തുകാർക്ക് പറ്റുന്ന അബദ്ധം, ഇത് പാപങ്ങളുടെ മോചനത്തിന് മാമോദീസ എന്ന് പറഞ്ഞാല് അവര് പിന്നെ പറയും, പിന്നെ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും പിന്നെയും പിന്നെ മാമോദീസ ആയിക്കണ്ടേ, അതവര് സമ്മതിക്കുകയല്ല. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി പത്രോസപ്പോസ്തലം പറയുക, പാപവിമോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ബാക്കി വായിച്ചേ.
എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായി ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു.
അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദത്തം ഏതാ? പരിശുദ്ധാത്മാവെന്ന ദാനമാണല്ലോ വാഗ്ദത്തം, അത് കിട്ടുന്ന ആർക്കാ? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അവിടെ മക്കൾ എന്ന് ഉപയോഗിച്ചേക്കുന്നത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇൻഫൻസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്, ഇൻഫൻസ്. അതിന്റെ ഗ്രീക്ക് മൂലത്തിൽ എഴുതിയിരിക്കുന്ന ടെക്കിന എന്നുള്ള ഗ്രീക്ക് വാക്ക.
ആ ടെക്ന എന്നുള്ള ഗ്രീക്ക് വാക്കിന് ഇൻസൻസ് എന്ന് തന്നെ, ശിശുക്കൾ എന്ന് തന്നെ അർത്ഥം. അപ്പോ നിങ്ങൾ മാമോദിസ സ്വീകരിക്കുക വഴിയായി നിങ്ങളുടെ മക്കളും കൂടി വിശദീകരണത്തിലേക്ക് വരാൻ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇതിലൂടെ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളുടെ വിമോചനം കിട്ടുക വഴി നിങ്ങളുടെ അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുക. അതാണ് ഒന്ന് കൊരിന്ത്യർ 7:14 നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, ഇപ്പോഴവര് വിശുദ്ധരാകുന്നു എന്ന് പറയുന്നത്. ഇത് ദൈവം വിശുദ്ധീകരിച്ചതിനെ പിന്നെ, അല്ലെങ്കിൽ കൃപ സ്വീകരിക്കാൻ സാധ്യതയുള്ളതിനെ ഗർഭത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കുന്നതിനെ, പുറത്തു വരുന്നതിന് മുമ്പേ വിശദീകരിക്കുന്നതിനെ, ഓമന പേര് ചൊല്ലി വിളിക്കുന്നതിനെ, അടുക്കൽ വിളിച്ച് അനുഗ്രഹിക്കുന്നതിനെ, എങ്ങനെ മറ്റാർക്കെങ്കിലും യേശു ക്രിസ്തുവിന്റെ അടുത്ത് വരുന്നതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും എന്നൊരു പ്രധാന കാര്യമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പാസ്റ്റർ പറയുക, സ്നാനം കൃപാസ്വീകരണം മാത്രമല്ല കർത്താവുമായുള്ള ഒരു ഉടമ്പടി അഥവാ ഉഭയസമ്മതമാണ്. കർത്താവിന്റെ ശരീരത്തോട് ഒന്നിച്ചു ചേരുകയാണ്, സഭയിൽ അംഗത്വം പ്രാപിക്കുകയാണ്. പ്രായവും കാര്യജ്ഞാനവും ഇല്ലാത്ത ഒരാൾ ഒരു ഉടമ്പടിയിൽ ഉഭയസമ്മതത്തിൽ പങ്കാളിയാകുന്ന എങ്ങനെയാണ്? സ്തോത്രം. ഉടനെ പാസ്റ്റർ പ്ലേറ്റ് മാറ്റി, ഈ കൃപാസ്വീകരണം കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും, ഭാവമോചനം, ഇതെല്ലാം യഥോസത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചപ്പം പുള്ളി ഉടനെ പ്ലേറ്റ് തിരിച്ചു. ഉടനെ പുള്ളി പറയുക, അത് കവനന്റ് ആണ്, ആ കവനന്റിലേക്ക് ഉഭയസമ്മതത്തിലേക്ക് ബോധമില്ലാത്ത ഒരാൾക്ക് വരാൻ പറ്റത്തില്ല എന്ന്, പക്വതയും പ്രായമില്ലാത്ത കാര്യജ്ഞാനവും ഇല്ലാത്ത ഒരാൾക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയും. എന്നിട്ട് സ്തോത്രവും പറഞ്ഞു. ഉടനെ അന്നാമ, ഇത് ശിശുസ്ഥാനം നിഷേധിക്കുന്നവരുടെ മറ്റൊരു വാദമാണ്. പറയാം, ഇസ്രയേലിലെ പ്രമാണികളും പുരോഹിതരന്മാരും സകല മനുഷ്യരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഭാര്യമാരും വിറക് വെട്ടുന്നവൻ തുടങ്ങി വെള്ളം കോരുന്നവൻ വരെ എല്ലാവരും ഉഭയസമ്മതത്തിൽ പ്രവേശിപ്പാനായിട്ട് കാത്തു നിൽക്കുക. ആവർത്തനം പുസ്തകം 29:9-12 വരെ വായിച്ച്,
നിങ്ങൾ നിങ്ങളുടെ ഗോത്രത്തലവന്മാരും മൂപ്പന്മാരും പ്രമാണികളും ഇസ്രയേൽ പുരുഷന്മാരൊക്കെയും തന്നെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാര്യമാർ നിന്റെ പാളയത്തിൽ വിറക് കീറുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശി എന്നിങ്ങനെ എല്ലാവരും നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെയും അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്ന് നിന്റെ പിതാക്കന്മാരോട് അവൻ സത്യം ചെയ്തതുപോലെയും ഇന്ന് നിന്നെ തനിക്ക് ജനമാക്കേണ്ടതിനും ഞാൻ നിനക്ക് ദൈവമായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് അരുളി ചെയ്യുന്ന നിയമത്തിനും സത്യബന്ധത്തിനും.
ഇവിടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാം, നിറ കേട്ടുന്നവനും വെള്ളം കോരുന്നവനും എല്ലാം കുഞ്ഞുങ്ങൾ, അവിടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടല്ലോ നിങ്ങളെ, ആ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ ഉഭയസമ്മതത്തിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുകയാണെന്ന് പറയുക. എന്നിട്ട് ഈ ഉഭയസമ്മതത്തിൽ പങ്കാളികളാകാൻ ശിശുക്കളെയും ദൈവം ക്ഷണിക്കുകയാണെന്ന് അന്നാമ്മ പറയുക. ഉടനെ പാസ്റ്റർ മൗനമായിട്ടിരുന്നു, പുള്ളിക്ക് മറുപടിയില്ല. ശിശുക്കളെ ഈ ഉഭയസമ്മതത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മറുപടിയില്ല. ഉടനെ അന്നാമ്മ വീണ്ടും പറയുക, ഇസ്രയേലിന് ചേലാകർമ്മം നിശ്ചയിച്ചത് ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ടായിരുന്നു പരിച്ഛേദനം, സർക്കംസിഷൻ. അത് ഇസ്രയേൽ മക്കൾക്ക് ദൈവം കൊടുത്തത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ടായിരുന്നോ എന്ന് അന്നാമ്മ ചോദിക്കുക. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ആയിരുന്നു. വായിച്ചേ, നിങ്ങൾ ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ ആ വേദഭാഗം പറയാം, എടുത്ത് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 17:7 ആദ്യം വായിച്ചേ. ഉൽപ്പത്തി 17:7,
ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിച്ചു.
ഓക്കെ, അപ്പൊ ദൈവത്തിനൊരു ഇച്ഛ പറഞ്ഞു, ഞാൻ നിത്യ നിയമം, ഒരു ഇറ്റേണൽ കവനന്റ്, ഇറ്റേണൽ ലോ, ഒരു ഉടമ്പടിയിലേക്ക് വരാനായിട്ട് പോവുകയാണ്. 10 വായിച്ച് 10
എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്, നിങ്ങൾ പ്രജോ ഒക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രകർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളം ആകും.
അപ്പൊ ഈ ചേലാകർമ്മം അല്ലെങ്കിൽ സർക്കംസിഷൻ അല്ലെങ്കിൽ പരിച്ഛേദനയാണ് അടയാളം. ബാക്കി വായിച്ചേ,
തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെ 8 പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം.
വീട്ടിൽ വിശദാംശം നോക്കി, എപ്പോഴാ പരിച്ഛേദന ഏൽക്കണ്ടേ? ഞാനും നീയും നിന്റെ സന്തതിയും തമ്മിലുള്ള നിയമത്തിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ് 8 8 പ്രായമാകുമ്പോൾ പരിശോധന ഏൽക്കണം. 8 പ്രായമാകുമ്പോൾ പരിശോധന ഏൽക്കണം. അതാണ് ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളം എന്നുള്ളതും പറയുക. അന്നാമ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അത് ശിശുക്കൾക്ക് 8 തന്നെ നൽകിയിരിക്കണമെന്നുള്ള ദൈവകൽപ്പനയായിരുന്നു. ഉടനെ ബാസ് പറഞ്ഞു, സ്തോത്രം സ്തോത്രം ആയിരുന്നു എന്നുള്ളത്. ബാക്കി നമുക്ക് ഇന്ന് സമയം അവസാനിച്ചതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. വിശ്വാസ പഠനത്തിൽ കൂടുതൽ ആൾക്കാരെ സംബന്ധിക്കുന്നതിൽ ദൈവത്തിനെതിരെ
നന്ദി അറിയിക്കുന്നു. വേറെ എന്തെങ്കിലും പൊതുവായിട്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം.
സംശയങ്ങളെല്ലാം തീർത്തും വളരെയധികം സന്തോഷം. അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ എന്റെ പേർക്ക് എഴുതുക അല്ലെ അച്ഛന് ഡയറക്റ്റ്ലി എഴുതുക. അത് തീർത്തു തരാൻ അച്ഛൻ വളരെ മനസ്ഥിതി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് മടിക്കണ്ട. എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സംശയം കാണുമെന്നറിയാം. അത് തീർച്ചയായിട്ടും മാറ്റണം. അതുപോലെ അച്ഛന്റെ ഇന്നത്തെ ക്ലാസ് വളരെയധികം എൻജോയ് ചെയ്തു. അതിനുവേണ്ടി പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടെ നന്ദി പറയുന്നു അച്ഛനെ. അച്ഛനെ ദൈവം നല്ലതായിട്ട് ഉപയോഗിക്കട്ടെ. ഭാവിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തു തരുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നന്ദി എല്ലാം സ്വർഗത്തിലേക്ക് വിടുന്നു. എല്ലാം പരമകാരുണികനായ ദൈവത്തിന് നന്ദിയും സ്തുതിയും. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ബാറക്കുമാർ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരോടും നാഥ, ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളുടെ വിശ്വാസ പഠനത്തോടും വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഇതിൽ സംബന്ധിക്കുന്നവരോടും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുന്നുണ്ടാകണമേ. നന്ദി.